2024 സെപ്റ്റംബർ 8 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 3 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. കേശവൻ വൈദ്യരുടെ മാർഗാത്മക വഴികളുടെ സാബല്യത്തിൽ ഡോക്ടർ സി കെ രവി. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും മറ്റും നിരവധി പുസ്തകങ്ങൾ രചിച്ച സി ആർ കേശവൻ വൈദ്യരുടെ സർഗാത്മക വഴിയിലൂടെ മകൻ ഡോക്ടർ സി കെ രവിയുടെ യാത്രകൾ ഇപ്പോഴും തുടരുകയാണ്. മധുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആത്മകഥാ സാഹിത്യത്തെക്കുറിച്ച് ഒരു ലേഖനം അദ്ദേഹം എഴുതിയത്. സാഹിത്യ ലോകത്തെ സുഹൃത്തുക്കളുടെ നിർബന്ധം കാരണം അദ്ദേഹം ആത്മകഥാ സാഹിത്യത്തെ ആസ്പദമാക്കി ഒരു പുസ്തകം രചിച്ചു, ഞാനെന്ന ഭാവം. വായന കൂടുതലും എഴുത്ത് കുറവുമായിരുന്ന കാലത്തായിരുന്നു ഇന്നേ വരെ ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്ത ആത്മകഥാ സാഹിത്യത്തിൽ കൈവച്ചത്. വലിയ സ്വീകാര്യതയും അപൂർവത കൊണ്ടുള്ള രചനാ സൗകുമാരിയും ആ ഗ്രന്ഥത്തെ വേറിട്ടു നിർത്തി. വീണ്ടും പുസ്തകരചനയ്ക്ക് നിർബന്ധിക്കുമ്പോൾ അദ്ദേഹം വിനയാന്വിതനാകും. ഒടുവിൽ ഒരുപാട് വായിച്ചിട്ടുള്ള ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുദേവ കൃതികളിൽ തന്നെ അദ്ദേഹം കൈവയ്ക്കുകയാണ്. ഗുരുദേവ കൃതികളുടെ ഒരു ദിശാസൂചികയാകുന്ന പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് അദ്ദേഹം. ഞാനെന്ന ഭാവം എന്ന പുസ്തകത്തിന്റെ ആമുഖക്കുറിപ്പിൽ ഡോക്ടർ സി കെ രവി ഇങ്ങനെ പറയുന്നു: ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഏറെ സന്തോഷിക്കുമായിരുന്ന എന്റെ മാതാപിതാക്കൾ ജ്യേഷ്ഠൻ മണിലാൽ എന്നിവരെ വേദനയോടെ സ്മരിക്കുന്നു. പലപ്പോഴും നീണ്ടുപോയ ഇതിന്റെ രചന പൂർണ്ണമായത് ഭാര്യ ഇന്ദിര, മക്കളായ വിവേക്, വിനീത, മരുമകൾ അപർണ എന്നിവരുടെ സ്നേഹോഷ്മളമായ നിർബന്ധം കൊണ്ട് മാത്രമാണ്. അവരില്ലായിരുന്നെങ്കിൽ ഞാനെന്ന ഭാവം ഉണ്ടാകുമായിരുന്നില്ല. ഈ ചെറിയ സമ്മാനം അവർക്കും പേരക്കുട്ടികൾക്കും പ്രേരണയ്ക്കും നൽകുന്നു. പുതിയ ഗ്രന്ഥരചനയ്ക്ക് പിന്നിലും ഇങ്ങനെ സ്നേഹ നിർബന്ധങ്ങളേറെയുണ്ട്. ആധുനിക നേത്ര ചികിത്സയിൽ ഏറെ തിരക്കിൽ വ്യാപൃതനായിരിക്കുമ്പോഴും ഡോക്ടർ സി കെ രവിക്ക് പുസ്തകങ്ങളായിരുന്നു കൂട്ട്. അച്ഛനെഴുതിയ ലേഖനങ്ങളും പുസ്തകങ്ങളും മാത്രമല്ല ലോകസാഹിത്യങ്ങളും പുതിയ എഴുത്തുകാരുടെ കൃതികളുമെല്ലാം അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ വായനയുടെ ഊർജത്തിലാണ് പുതിയ കൃതി ഒരുക്കുന്നത്. എഴുത്തുകാരുടെ സൗഹൃദ വലയം. ചെന്നൈയിൽ ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ നേതൃനിരയിലുള്ള അദ്ദേഹം അവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമാണ്. സ്കൂളുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഡെന്റൽ കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രസിഡന്റായും പ്രവർത്തിക്കുന്നുണ്ട്. വർഷം തോറും നൽകുന്ന ആശാൻ മെമ്മോറിയൽ പുരസ്കാരം എഴുത്തുകാർക്കുള്ള ബഹുമതിയായി മാറി. മലയാള കവിതയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണിത്. ഡോക്ടർ രവിയുടെ നേതൃത്വത്തിലാണ് പുരസ്കാരം നൽകുന്നത്. അവാർഡ് ജേതാവിനെ തീരുമാനിച്ചാൽ ആ കവിയുടെ എല്ലാ പുസ്തകങ്ങളും വായിച്ച് സമഗ്രമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം സ്വാംശീകരിക്കും. വേദിയിൽ അതിശയപ്രസംഗത്തിൽ അതെല്ലാം ആഴത്തിലും പരപ്പിലും പറയും. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളുടെ വലിയ ഒരു വൃന്ദം തന്നെ ഡോക്ടർ രവിക്ക് ചുറ്റുമുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച കലാകാരന്മാരും സാഹിത്യകാരന്മാരും വൈദ്യരുടെ സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ ഡോക്ടർ സി കെ രവിയുടെ സൗഹൃദ വലയത്തിലും എഴുത്തുകാരേറെയുണ്ട്. പുത്രനിശേഷമായ സ്നേഹമാണ് പ്രൊഫസർ എം കെ സാനുവിന് അദ്ദേഹത്തോടുള്ളത്. സി രാധാകൃഷ്ണൻ, പത്മനാഭൻ, സേതു, ദേശമംഗലം രാമകൃഷ്ണൻ, പ്രൊഫസർ എം തോമസ് മാത്യു, അങ്ങനെ നിരവധി പേർ ഡോക്ടർ രവിയുടെ സഹയാത്രികരാണ്. സേതുവിന്റെ ആത്മകഥയിൽ ഡോക്ടർ രവിയെ പ്രത്യേകം പറയുന്നുമുണ്ട്. കഥാകൃത്ത് വൈശാഖൻ സഹപാഠിയാണ്. സിനിമ ചലച്ചിത്ര മേഖലയിലെ കൈതപ്രം, ദേവരാജൻ, കെ എസ് സേതുമാധവൻ, ഭരതൻ, മമ്മൂട്ടി, യേശുദാസ്, പി ജയചന്ദ്രൻ, ഇന്നസെന്റ്, ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന കെ രാധാകൃഷ്ണൻ, ഡോക്ടർ രാജേന്ദ്രബാബു തുടങ്ങിയവരുടെ ഒരു വലിയ നിര ഡോക്ടർ രവിക്കൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരക്കാരൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ എന്ന പദവി വെറുതെ വഹിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. ഔദ്യോഗിക സ്ഥാനത്ത് നിലകൊള്ളുമ്പോൾ തന്നെ ഒരു സ്കൂളിലേക്ക് വരികയും കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കുകയും കുട്ടികളുമായിട്ട് ഇടപെടുകയും അധ്യാപകരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്കെല്ലാം അദ്ദേഹം പ്രിയപ്പെട്ട മാനേജറാണ്. 50 വർഷം കഴിഞ്ഞ ലൈബ്രറിയെ ഒരു കോട്ടവും കൂടാതെയാണ് അദ്ദേഹം നിലനിർത്തുന്നത്. ലൈബ്രറി കൗൺസിലിന്റെ എ ഗ്രേഡുള്ള ലൈബ്രറിയാണിത്. സാഹിത്യ ക്യാമ്പുകൾ അടക്കമുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ചന്ദ്രിക എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ പല പരിപാടികളും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായി. സാഹിത്യ സെമിനാറുകൾ ഒരിക്കൽ ശ്രദ്ധേയമായത് 22 മികച്ച നോവലിസ്റ്റുകൾ മാത്രം പങ്കെടുത്തായിരുന്നു. എന്നും ഗുരുവിനെ പഠിച്ച് ഗുരുദേവന്റെ ജ്ഞാന സ്രോതസ്സിലാണ് കേശവൻ വൈദ്യർ സ്നാനം ചെയ്തത്. സമസ്ത നന്മകളിലേക്കും സഞ്ചരിക്കാനുള്ള ത്വര ഗുരുവിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഡോക്ടർ രവിക്കും അതേ ചൈതന്യമാണുള്ളത്. ആദ്യം അച്ഛനിലേക്കും പിന്നീട് ശ്രീനാരായണ ഗുരുവിലേക്കുമുള്ള സഞ്ചാരമാണ് ഡോക്ടർ രവിയുടെ ജീവിതം. യാതനകളിൽ നിന്ന് ജീവിതത്തെ കെട്ടിപ്പടുത്തുയർത്തിയ ആളാണ് വൈദ്യർ. അതിലൂടെ ഉണ്ടാക്കിയെടുത്ത നിലപാട് തറയുണ്ടായിരുന്നു. നരസിംഹസ്വാമികൾ, രാമാനന്ദസ്വാമികൾ, ധർമ്മതീർത്ഥസ്വാമികൾ എന്നിവരെല്ലാമാണ് വൈദ്യരെ സ്വാധീനിച്ച് പുതിയൊരു മനുഷ്യനാക്കിയത്. ലാളിത്യവും എളിമയുമായിരുന്നു വൈദ്യരുടെ മുഖമുദ്ര. അതുതന്നെയായിരുന്നു ഡോക്ടർ രവിക്കും വെളിച്ചമായത്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ കുറെ കാലം പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളിൽ കഴിയുമ്പോഴും അതിന്റെ യാതൊരു ബാധ്യതകളോ ഭാരമോ ഉണ്ടായിരുന്നില്ല. ലളിതമായി എളിയ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിലെത്തിയ ശേഷവും ജീവിച്ചത്. ചെന്നൈയിലെ പ്രശസ്തമായ പോയസ് ഗാർഡനിൽ പ്രസിദ്ധരുടെ അയൽക്കാരായി ജീവിക്കുമ്പോഴും ജീവിതത്തിന്റെ ലാളിത്യം ഒരു പ്രഭാവലയം പോലെ ഡോക്ടർ രവിയെ പൊതിഞ്ഞു നിന്നു. ശ്രീനാരായണ ദർശനങ്ങളോടും സാഹിത്യങ്ങളോടും അദ്ദേഹത്തിന് വലിയ ആവേശമാണ്. ഗുരുവിനെ സംബന്ധിച്ച് എന്തു എവിടെ കണ്ടാലും അദ്ദേഹം വാങ്ങുകയും വായിക്കുകയും ചെയ്യും. ഗുരുവിനെക്കുറിച്ച് പഠനം നടത്താത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. ശ്രീനാരായണ കൃതികളുടെ എല്ലാ പഠനങ്ങളും തേടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇരിഞ്ഞാലക്കുടയിലെ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നു. വിദേശ യൂണിവേഴ്സിറ്റികളുടെ സഹായത്തോടെ ഗുരുദേവ കൃതികളെ ഡിജിറ്റലൈസ് ചെയ്യുവാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കൊളംബിയ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ഗവേഷണത്തിനും ഡിജിറ്റൽ പ്രോഗ്രാമിനും സൗകര്യം ചെയ്തിട്ടുമുണ്ട്. നിരവധി ഗവേഷകരും പ്രബന്ധം തയ്യാറാക്കുന്നതിനായി വിദ്യാർത്ഥികളും ലൈബ്രറിയിൽ എത്തുന്നു. ഒരു ശ്രീനാരായണ റിസർച്ച് ലൈബ്രറി ആക്കി വളർത്താനുള്ള പരിശ്രമമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉള്ളതെന്ന് ഡോക്ടർ രവിയുടെ അടുത്ത സുഹൃത്ത് പി കെ ഭരതൻ മാസ്റ്റർ പറയുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, ഹൃദംപരാനന്ദ സ്വാമി തുടങ്ങി മറ്റു സന്യാസി വൈദ്യന്മാരുമായി ഡോക്ടർ രവിക്ക് അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. നേത്ര ചികിത്സയുടെ മുഖവുര. ഞാനെന്ന ഭാവം എന്ന കൃതി ആത്മകഥാ സാഹിത്യത്തിന് ഒരു മുഖവുരയാണെങ്കിൽ ആ പുസ്തകമെഴുതിയ ഡോക്ടർ സി കെ രവി ആധുനിക നേത്ര ചികിത്സയ്ക്ക് ഒരു മുഖവുരയായിരുന്നു. കോങ്ങണ്ണ് നിസ്സാരമായ ശസ്ത്രക്രിയയിലൂടെ മാറ്റിയെടുത്ത് അനേകം പേർക്ക് അദ്ദേഹം ആശ്വാസമായിട്ടുണ്ട്. കണ്ണിൽ ലെൻസ് വെക്കുന്നതിനും വൈദഗ്ധ്യമുണ്ട്. കേരളത്തിലും വിദേശത്തുമായി നിരവധി രോഗികളുടെ കാഴ്ചാ വൈകല്യങ്ങളെ അദ്ദേഹം ചികിത്സിച്ച് ഭേദമാക്കി. മഹാരാജാസ് കോളേജിലെ പഠനത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് PGയും തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഒഫ്താൽമോളജിയിൽ ഡിപ്ലോമയും അദ്ദേഹം നേടി. ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഡയറക്ടർ, കേരള സൊസൈറ്റി ഓഫ് ഒഫ്താൽമിക് സർജൻസ് പ്രസിഡന്റ് തുടങ്ങി നിരവധി പദവികൾ വഹിച്ചു. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ പ്രസിഡന്റ്, SNGIT മാനേജിംഗ് ട്രസ്റ്റി, SN ചന്ദ്രിക എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ, അക്ഷയം ത്രൈമാസികം, മാനേജിംഗ് എഡിറ്റർ, വിവോദയം പത്രാധിപർ, മദ്രാസ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം ഉപദേശക സമിതി അംഗം, അങ്ങനെ നിരവധി പദവികൾ. ഭാര്യ ഇന്ദിര ചെന്നൈയിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. മകൻ വിവേക് ബിസിനസ് മാനേജ്മെന്റ് പൂർത്തിയാക്കി മാനേജ്മെന്റ് വിദഗ്ധർക്ക് പരിശീലനം നൽകുന്നുണ്ട്. മകൾ വിനീത UKയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസ് വിജയിച്ച ശേഷം ഗവേഷകയും അധ്യാപികയുമാണ്. ചെന്നൈയിലാണ് ഡോക്ടർ രവി താമസിക്കുന്നതെങ്കിലും ഇരിഞ്ഞാലക്കുടയിലെ വസതിയിലേക്ക് ഇടയ്ക്ക് ഓടിയെത്തും. അച്ഛന്റെയും അമ്മയുടെയും സ്മൃതി കുടീരവും ഗുരുദേവ പ്രതിമ സ്ഥാപിച്ച മണ്ഡപവും വിശാലമായ ലൈബ്രറിയും മനുഷ്യരൊന്നാണെന്ന് അടിവരയിടുന്ന മതമൈത്രി നിലയുമെല്ലാം ഇരിഞ്ഞാലക്കുടയിലുണ്ട്. അവിടെ എത്തുമ്പോഴാണ് ഡോക്ടർ രവിയിൽ ജന്മസാബല്യത്തിന്റെ ചന്ദ്രികാ വസന്തം നിറയുന്നത്. അച്ഛനെന്ന വഴിവിളക്ക്. CR കേശവൻ വൈദ്യർ ഒരു എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും മാത്രമായിരുന്നില്ല. പ്രശസ്ത ആയുർവേദ വൈദ്യൻ, മികച്ച വ്യവസായി, അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ, സമർപ്പിത സാമൂഹ്യ പരിഷ്കർത്താവ്, അങ്ങനെ ബഹുമുഖ വ്യക്തിത്വം. രാമപുരത്തു നിന്ന് കൂർക്കഞ്ചേരിയിലെത്തിയാണ് വഴിത്തിരിവായത്. കൂർക്കഞ്ചേരിയിൽ സ്വാമി രമാനന്ദയുടെ ശിഷ്യനായി. ആയുർവേദം, സിദ്ധ തുടങ്ങിയ ഇന്ത്യൻ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ പഠിക്കുകയും ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ജനങ്ങളുടെ പ്രിയപ്പെട്ട കേശവൻ വൈദ്യരായി. കൂർക്കഞ്ചേരിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗികൾക്ക് ത്വക്ക് രോഗത്തിന് നൽകിയ മരുന്നുകൾ ഏറെ ഫലപ്രാപ്തിയിലുണ്ടായിരുന്നു. ആ മരുന്നതിനൊപ്പം ശരീരം വൃത്തിയാക്കാൻ ആയുർവേദ മെഡിസിനുകളുടെ ഗുണമുള്ള ഒരു സോപ്പ് കൂടി നിർമ്മിക്കാൻ രാമാനന്ദ സ്വാമിയും കേശവൻ വൈദ്യരും തീരുമാനിച്ചതോടെയാണ് ചന്ദ്രിക സോപ്പിന്റെ പിറവി. ആദ്യം ശശീന്ദ്രനായിരുന്ന സോപ്പ് പിന്നീട് ചന്ദ്രികയായി. ഇരിഞ്ഞാലക്കുടയിലേക്ക് വൈദ്യർ താമസം മാറ്റിയതോടെ ചന്ദ്രിക സോപ്പ് നിർമ്മാണം ഒരു വ്യവസായം മാത്രമല്ല സാംസ്കാരിക പ്രവർത്തനം കൂടിയായി. 1939 ഇരിഞ്ഞാലക്കുട എന്ന ചെറുപട്ടണത്തിൽ നിന്ന് കേശവൻ വൈദ്യർ ചന്ദ്രിക എന്ന ആയുർവേദ സോപ്പ് നിർമ്മിക്കുമ്പോൾ ആയുർവേദം അത്ര അറിയപ്പെടുന്ന ഒരു ഔഷധേതര ഉൽപ്പന്നങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. ചന്ദ്രിക ഉപയോഗിച്ചവർ സുഗന്ധപൂരിതമായ ആ മൂല്യവും നന്മയും മനസ്സിലാക്കി. വള്ളത്തോൾ, വയലാർ, പി ഭാസ്കരൻ തുടങ്ങിയവർ ചന്ദ്രികയെക്കുറിച്ച് കവിത എഴുതി. പ്രേം നസീർ ചന്ദ്രിക ഉപയോഗപ്പെടുത്തുന്നതും പരസ്യപ്പെടുത്തി. കേശവൻ വൈദ്യർ ചന്ദ്രിക സോപ്പ് മിക്കവാറും എല്ലാ പടിഞ്ഞാറൻ, മിഡിൽ ഈസ്റ്റേൺ, വിദൂര കിഴക്കൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്തു. ഇന്ന് 18 രാജ്യങ്ങളിലേക്ക് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ചന്ദ്രിക സോപ്പ് കയറ്റി അയക്കുന്നു. എല്ലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലും ചന്ദ്രികയുടെ കയ്യൊപ്പ് പതിഞ്ഞു. സാംസ്കാരിക, കലാ, കായിക മേഖലകളിലും ചന്ദ്രിക ഇടം പിടിച്ചു. വ്യവസായം ചെയ്യുമ്പോഴും വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ ചരിത്രപരവും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിയുമായിരുന്നു വൈദ്യർ. ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, നഴ്സിംഗ് സ്കൂൾ, SN ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, SN ലോവർ പ്രൈമറി സ്കൂൾ, SN ഹൈസ്കൂൾ, SN ഹയർ സെക്കൻഡറി സ്കൂൾ, പൊതു ലൈബ്രറി എന്നിവയും അദ്ദേഹം സ്ഥാപിച്ചു. SNDP യോഗം പ്രസിഡന്റ്, ചന്ദ്രിക എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ, SN ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം, കലാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ഉണ്ണായി വാര്യർ കലാനിലയം പ്രസിഡന്റ്, ഗുരുവായൂർ ക്ഷേത്ര പുനരുദ്ധാരണ സമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം 1999 നവംബർ 6 95 വയസ്സിൽ അന്തരിക്കുമ്പോൾ കേരളത്തിലെ അപൂർവ വ്യക്തിത്വമായാണ് അസ്തമിച്ചത്. ആദ്യം മലയാളിയെയും പിൽക്കാലത്ത് മാലോകരയും മയക്കിയ വാസന സോപ്പ് ഔഷധ സോപ്പ് മാത്രമായിരുന്നില്ല ചന്ദ്രിക. അതൊരു നാടിന്റെ സാംസ്കാരിക വളർച്ചയിലേക്കുള്ള പങ്കാളി കൂടിയായിരുന്നു. കേശവൻ വൈദ്യരുടെ വിശാല ഹൃദയം തന്നെയായിരുന്നു. ആ പാദമുദ്രകളിലൂടെ മക്കളും സഞ്ചരിക്കുന്നു. ചന്ദ്രികയുടെ വളർച്ചയിലെ അപരശക്തി കേന്ദ്രം. ചന്ദ്രികയുടെ വളർച്ചയ്ക്ക് പിന്നിലെ അപരശക്തി കേന്ദ്രം തന്റെ ജ്യേഷ്ഠൻ മണിലാലായിരുന്നുവെന്ന് ഡോക്ടർ രവി പറയുന്നു. സോപ്പിന്റെ നിർമ്മാണം മുതൽ ഉപഭോക്താക്കളുടെ കയ്യിൽ എത്തുന്നതുവരെയുള്ള എല്ലാ പ്രക്രിയകളിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. വ്യാവസായിക സാംസ്കാരിക രംഗത്തെല്ലാം അച്ഛന്റെ ആശയങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിൽ ജ്യേഷ്ഠൻ അതീവ ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹത്തിന്റെ അകാല വിയോഗം വല്ലാത്തൊരു ആഘാതമായിരുന്നു. ഇളയ സഹോദരൻ ജിനൻ ആണ് ബിസിനസ് കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നത്. അച്ഛനുള്ളപ്പോൾ തന്നെ ബിസിനസ് കാര്യങ്ങൾ ജിനനും മറ്റു കാര്യങ്ങൾ താനും നോക്കുമെന്ന ധാരണയുണ്ടായിരുന്നുവെന്നും ഡോക്ടർ രവി ഓർക്കുന്നു.